Exodus chapter 3 verses 14.
അതിന്റെ ദൈവം മോശയോട് ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു.
മരുഭൂമിയിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ അവനെ അയക്കുന്നതിന് മുമ്പ് മോശയുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ ഒരു ഭാഗമാണ് നാം വായിച്ചത്.
The verse that we just read is in the context that before God appeared to Moses in the desert and gave him the message that he will be the one that will be delivering him, the Israelites out of the slavery.
മോശ ചോദിച്ചു, ഈ ജനം ആരാണ് നിന്നെ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയണം എന്ന് മോശ ദൈവത്തോട് ചോദിച്ചു.
So Moses asked him, who should I say that sent me?
അപ്പോൾ ദൈവം മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വചനഭാഗമാണ് നാം വായിച്ചത്. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുക.
And God reveals himself to Moses and he says, I am who I am has sent me to you.
ദൈവത്തിന് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവന് തുല്യനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ പാടിയതുപോലെ അവന് തുല്യനായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് അവൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് പരിചയപ്പെടുത്തുന്നത്.
So when God introduced himself to Moses, since there was nobody incomparable, there was nobody comparable to him, he introduces himself as I am who I am.
ദൈവത്തെ കുറിച്ച് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ഹൃദയത്തിലുമുള്ള ചിന്തകൾ, അവൻ ആരാണെന്നുള്ള ചിന്തകൾ തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ചിന്തകൾ ദൈവത്തെക്കുറിച്ച് ഉന്നതമായിക്കൊണ്ടേയിരിക്കണം.
So when we think about who God is really is and when we go through the words of God, our thoughts about him has to be elevated as we read the Bible.
ദൈവം ഉന്നതനാണ് എന്ന് നാം അറിയുമ്പോൾ അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നാം വളരുമ്പോഴാണ് അവൻ എത്ര മാത്രം ഉന്നതനാണെന്ന് നാം തിരിച്ചറിയുന്നത്.
So when we continually read the word of God, that is when we realize how almighty God really is.
അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാമെല്ലാമായി തീരുന്നത്.
And that is when God becomes everything in our life.
കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുകയുണ്ടായി, ഞാൻ കുറയണം, അവൻ വളരണം, ദൈവം വളരണം.
Last week I was mentioning this, that I should reduce so that God may increase in me.
ദൈവത്തിന്റെ രാജ്യത്തിന്റെ ലക്ഷ്യം നമ്മെക്കെല്ലാത്തിൽ കുറിച്ച് ഞാനൊന്നുമല്ലാതായി തീരുകയും ദൈവം 100% എന്റെ ജീവിതത്തിൽ വാഴുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ദൈവം എല്ലാ മനുഷ്യനെ കുറിച്ചും ആഗ്രഹിക്കുന്നത്.
And God desires for every man and woman that we should be reduced to zero and he would be increased to 100%.
ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല.
And this doesn't happen over a day.
ദൈവം നമ്മെ നടത്തുന്ന അനുദിനം നമ്മെ കൊണ്ടുപോകുന്ന വഴികളിൽ നാം തിരിച്ചറിയുന്ന ഒരു സത്യമാണ് അവനാണ് സകലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന്.
And in our daily walk with him, we should realize that it is he who does everything in our lives.
ഒരുപക്ഷേ നമ്മുടെ വിശ്വാസ ജീവിതം തുടങ്ങിയപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ, അത് കാലം കഴിയും തോറും അവനെക്കുറിച്ചുള്ള ചിന്തകളിൽ അവന്റെ ആ ഗ്ലോറി നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം.
So we need to understand the glory of God in our lives as we walk in our daily lives.
ഇതേ ദൈവം തന്നെ തനിക്ക് തുല്യനായിട്ട് ആരുമില്ല, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളിച്ചെയ്ത ദൈവം അതിന്റെ തൊട്ടു താഴത്തെ വചനത്തിൽ തന്നെ വീണ്ടും പരിചയപ്പെടുത്തുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. അതിന്റെ 15-ാം വചനം വായിക്കാം.
ദൈവം പിന്നെ മോശയോട് അരുളിച്ചെയ്തെന്തെന്നാൽ, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കൂബിന്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇതെന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ജ്ഞാപകവും ആകുന്നു.
God also said to Moses, say to the Israelites, the Lord, God of your fathers, the God of Abraham, the God of Isaac, and the God of Jacob, has sent me to you. This is my name forever, the name by which I am to be remembered from generation to generation.
ഇത്ര തനിക്ക് തുല്യനായിട്ട് ആരുമില്ല എന്ന് തന്നെ പരിചയപ്പെടുത്തിയ ദൈവം പിന്നെ പറയുകയാണ്, ഞാൻ അബ്രഹാമിന്റെ ദൈവം, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവം, ഞാൻ യാക്കോബിന്റെ ദൈവമാകുന്നു.
So the God who initially introduced himself to Moses as the one that is not comparable to anyone, he continues to say that he is the God of Abraham, Isaac, and Jacob.
ഈ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും എല്ലാം നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരായിരുന്നു.
So Abraham, Isaac, and Jacob were ordinary people just like you and me.
എന്നാൽ അവരുടെ എല്ലാം ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, ഒരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അന്നു മുതൽ അവരുടെ ജീവിതം രൂപാന്തരം പ്രാപിക്കുവാൻ തുടങ്ങി.
But these people, they had an encounter with God and then their life started to become transformed.
തങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം എത്തിയപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ അവ ദൈവം എല്ലാമെല്ലാമായി തീർന്നു.
By the end of their lives, God became everything in their lives.
അതിൽ ഒരു വ്യക്തിയുടെ, യാക്കോബിന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മാത്രം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു.
Let's think about one of those, and that is James.
യാക്കോബിന്റെ ജീവിതത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം അതിന്റെ 11 അധ്യായത്തിന്റെ 21 വചനം, ഹീബ്രൂസ് 11:21.
വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു.
By faith, Jacob, when he was dying, blessed each of Joseph's sons and worshipped as he leaned on the top of his staff.
യാക്കോബിന്റെ ജീവിതത്തിന്റെ അവസാനം അവൻ അനുഗ്രഹിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനുമായി തീർന്നു.
Towards the end of his life, Isaac became the one who blessed others and worshipped God.
പഴയ നിയമത്തിലെ കാര്യങ്ങളെ, പഴയ നിയമത്തിലെ വ്യക്തികളെ പുതിയ നിയമത്തിൽ ദൈവം പരിചയപ്പെടുത്തുമ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ ആ അവരുടെ ജീവിതത്തെ ദൈവം എങ്ങനെ കാണുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
So when God introduces the Old Testament people through the New Testament scriptures, we see how God is revealed and glorified in that.
പഴയ നിയമത്തിലെ വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അവർ ആര് തന്നെ എടുത്തു കഴിഞ്ഞാലും അവരുടെ എല്ലാം ജീവിതത്തിൽ അനേക കുറവുകൾ ഉള്ളതായിട്ട് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും.
So when we read the Old Testament about these people, we see that there are a lot of shortcomings in their lives.
നമ്മുടെ ജീവിതത്തിലും നമുക്ക് എൻകറേജ്മെന്റ് തരുന്നത് തിരുവചനം കുറവുകളുള്ള വ്യക്തികളെ തിരഞ്ഞെടുത്ത് അവരുടെ കുറവുകളെ നീക്കി അവരെ ക്രിസ്തുവിൽ വളർത്തുന്നവരാക്കുന്ന ഒരു വലിയ പ്രക്രിയ തിരുവചനത്തിൽ അനേകരുടെ ജീവിതത്തിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
And this gives us hope as well, because we see that God always selected people with a lot of shortcomings, but then he transformed them into a completeness.
ഇവിടെ യാക്കോബ് അനുഗ്രഹിക്കുന്നവനായി തീർന്നു, ദൈവത്തെ ആരാധിക്കുന്നവൻ. He became a worshipper.
So we see that Jacob became the one who blessed others, and he became a worshipper as well.
യാക്കോബിന്റെ ജീവിതത്തിലെ തുടക്കം എങ്ങനെയായിരുന്നു?
But how was his beginning?
നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ ആണ് യാക്കോബിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്.
We read about his initial life in the book of Genesis.
യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അവൻ ഉപായി, ചതിയൻ എന്നൊക്കെയാണ്.
So the name, the meaning of the name of Jacob is the one who cheats.
എബ്രായ ഭാഷയിലെ എല്ലാ പേരുകൾക്കും ഒരർത്ഥമുണ്ട്.
Every word in has a meaning in the Hebrew language.
അപ്പോൾ യാക്കോബിന്റെ ദൈവമെന്ന് ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഓർക്കണമേ, ഇത് യാക്കോബ് എങ്ങനെയുള്ളവനായിരുന്നു എന്ന് നാം അറിയണം.
So we should know what kind of person that Jacob was when God introduces himself as the God of Jacob.
അവൻ തന്റെ ജീവിതത്തിന്റെ തുടക്കം മുഴുവൻ തനിക്ക് വേണ്ടി തന്നെ എല്ലാം പിടിച്ചു വെക്കുവാൻ ഇങ്ങനെ ഓടി നടന്ന ഒരു വ്യക്തിയായിരുന്നു.
He was a very selfish man. He did everything in his life so that his interests were met.
തന്റെ കൂടെ ആയിരുന്ന ഏശാവിന്റെ ഹീലിൽ കുതികാലിൽ പിടിച്ചാണ് അവൻ അമ്മയുടെ ഉദരത്തിൽ നിന്നിനെ പുറത്തു വന്നത്.
Even when he came out of the womb of his mother, he actually held to his brother's legs.
അതിനുശേഷം ഒരിക്കൽ ഏശാവ് അവൻ വേട്ടയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നപ്പോൾ യാക്കോബ് ഉണ്ടായിരിക്കുന്ന ഒരു പായസം അവൻ ചോദിച്ചു.
So once when Esau came back from hunting, Jacob asked for a soup.
അപ്പോൾ യാക്കോബ് പറഞ്ഞു, നീയാണ് ജ്യേഷ്ഠൻ, നിന്റെ ജ്യേഷ്ഠ അവകാശം നീ എനിക്ക് തന്നാൽ ഞാൻ ഉണ്ടാക്കി ഈ സൂപ്പ് നിനക്ക് തരാം.
So he told him that if you give me the soup, I will relinquish my right of the firstborn.
യേശാവ് ആ സമയത്ത് ചിന്തിച്ചു, ഇപ്പൊ ഞാൻ വിശന്ന് ചാകാൻ പോവുകയാണ്, ജ്യേഷ്ഠ അവകാശമൊക്കെ കിട്ടിയിട്ട് എനിക്കെന്താ കാര്യം, നീ അതെടുത്തോ, ഇപ്പൊ എനിക്ക് സൂപ്പ് തരാന്ന് പറഞ്ഞു.
So Esau thought, I am hungry now, so it is better for me to have that, and I don't mind relinquishing my right.
അവൻ തന്റെ ജ്യേഷ്ഠ അവകാശം കൊടുത്ത് ആ സൂപ്പ് വാങ്ങി കുടിച്ചു.
So he had the soup and he relinquished his right.
എന്താണ് ജ്യേഷ്ഠ അവകാശം, എന്താണ് നഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യം ഏശാവിന് അന്നില്ലായിരുന്നു.
But he had no clue what he was giving up in terms of his right of the firstborn.
തന്റെ പിതാവിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ആ പദവി എപ്പോഴും ജ്യേഷ്ഠാവകാശമുള്ളവനാണ് ലഭിക്കുന്നത്.
So it is the firstborn who always have the right to represent his or her father.
ഏശാവിന് അത് വിലയേറിയതായിട്ട് തോന്നിയില്ല.
So he didn't give much importance to that.
ഒരു പാത്രം സൂപ്പിന് അവൻ അത് വിറ്റുകളഞ്ഞു.
He sold that just for a bowl of soup.
തിരുവചന ഒരു വാണിംഗ് ഇതിൽ നമുക്ക് തരുന്നുണ്ട്. എബ്രായലേഖനത്തിന്റെ 12-ാം അധ്യായത്തിൽ
God gives us a warning through this.
അതിന്റെ 12-ാം അധ്യായത്തിന്റെ 15-16 വചനങ്ങൾ.
ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളു. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
ഏശാവിന്റെ ജീവിതം ഒരു വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.
So there is a big lesson that we have to learn from the life of Esau.
ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു 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 വിശപ്പിനായിട്ടുള്ള ഒരു സൂപ്പിന് വേണ്ടി അവൻ കളഞ്ഞു വിളിച്ചത് എന്താണെന്ന് അവന് പിന്നെ ബോധ്യം വന്നു. പക്ഷേ അപ്പോഴത്തേക്ക് അവനത് നഷ്ടപ്പെട്ടിരുന്നു.
So for a bowl of soup he gave up his right, but when he repented later he was rejected.
ഇത് നമ്മുടെ ജീവിതത്തിലും ഏശാവ് നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ജഡത്തിന്റെ ആശകളെയാണ് ഏശാവ് റെപ്രസെന്റ് ചെയ്യുന്നത്.
So Esau represents the desires of the flesh.
ദൈവത്തെ തിരുവചനം പറയുന്നു, ജഡവും ആത്മാവും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധത്തിലാണ്.
So there is a constant war between flesh and the spirit.
ഒന്ന് ദൈവത്തിന്റെ വിരോധവും ഒന്ന് ദൈവത്തിന് അനുകൂലവുമാണ്.
One that is contradicting the against God and one that is for God.
അപ്പോൾ ഏശാവ് തന്റെ ജഡത്തിന്റെ ആഗ്രഹം നിറവേറ്റുവാൻ അവന് വിലയേറിയത് കളഞ്ഞുവെങ്കിൽ തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നാം ദടച്ചിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കരുത്, ജീവിച്ചാൽ മരിക്കും, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെന്നാണ് തിരുവചനം നമ്മോട് പറയുന്നത്.
So the word of God reminds us that we should not do things that addresses the desires of the flesh, but we should walk in the spirit.
അപ്പോൾ തിരുവചനത്തിലെ നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ അല്ലെങ്കിൽ ദൈവത്തെ നഷ്ടപ്പെടുത്തിയ വ്യക്തികളെ ഓർക്കുമ്പോൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കി നമ്മൾ ദൈവത്തെ കൂടുതലായി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.
So through the scriptures, when we read about people who went astray, we should also introspect and return back to God.
തിരിച്ചു നമുക്ക് യാക്കോബിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ജ്യേഷ്ഠാവകാശം എന്താണ്? ചേട്ടനിൽ നിന്ന് പിടിച്ചു വാങ്ങിയവനാണ് യാക്കോബ്.
So let's return to the story of Jacob. He was the one who grabbed the right of Esau.
Avam Yaakobinte oru perinte artham grabber ellam pidichu vaangikkunnavan anugraham avakasham ellam pidichu vaangikkunnavanaanu.
So it also means that Jacob represents those who grabs the rights of others.
Pinne namukku kaanam Isaac thande anugraham kodukkumbol avideyum യാക്കോബിന് അല്ലെങ്കിൽ ഏശാവിന്റെ എന്താ വേഷം കിട്ടി അപ്പന്റെ അടുക്കൽ ചെന്ന് ഏശാവായിട്ട് അവൻ അഭിനയിച്ച് ശരീരത്തിൽ ഏശാവിനെ പോലെയുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അവനിഷ്ടമുള്ള അവന്റെ രീതിയിലൊക്കെ സംസാരിച്ച് അവന്റെ അപ്പനായ ഇസ്ഹാക്കിൽ നിന്ന് ആ അനുഗ്രഹവും അവൻ പിടിച്ചെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
We also see later on that when Isaac is about to bless his sons, Jacob dresses or disguises himself as Esau and gets all the blessings that was due to Esau.
Appol jananathil thanne chetante kaale pidicha vannathu.
Right from his birth he is one who held on to his brother's legs.
Jeshthavagasham avan tatti eduthu.
He also grabbed the inheritance rights from his brother.
Thande appante anugrahavum moothavane kittante anugrahavum avan നേടിയെടുത്തു.
And he also took the blessings that was due to the firstborn, which is Esau.
ഒരു കണക്കിന് യാക്കോബിന് വിലയുള്ളത് എന്താണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവന് എന്താണ് നേരായ മാർഗത്തിലൂടെ അല്ലെങ്കിലും അതെല്ലാം നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു.
So in a way, Jacob was the one who knew what the important things were, though his means were questionable, but he got whatever he expected.
വിലയുള്ളത് എന്താണെന്ന് യാക്കോബ് മനസ്സിലാക്കി അവൻ പ്രവർത്തിച്ചു.
So he worked accordingly so that he gets all that is precious.
അപ്പോൾ ഇങ്ങനെയാണ് യാക്കോബിന്റെ ജീവിതം തുടങ്ങുന്നത്.
And that is how Jacob's life begins.
എന്നാൽ നാം ഹെബ്രായലേഖനത്തിൽ യാക്കോബിനെ കുറിച്ച് വാങ്ങിച്ചത് അവൻ തന്റെ മരണത്തിനടുത്തപ്പോൾ അവൻ അനുഗ്രഹിക്കുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനുമായി തീർന്നു.
But in Hebrews we see that towards the end of his life he turned out to be one who worshiped God and blesses others.
അപ്പോൾ ചതിയനായിരുന്നവൻ എല്ലാം പിടിച്ചു വാങ്ങിക്കുന്നവൻ ഈ നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
So how did a man who transformed from being a cheat and a grabber
അവനെ ദൈവവുമായിട്ടുള്ള ചില എൻകൗണ്ടറുകൾ അവന്റെ ജീവിതത്തിൽ നടന്നു.
And this happened only because of the encounters that he had with God.
അവന്റെ ദൈവവുമായിട്ടുള്ള ആദ്യത്തെ ആ എൻകൗണ്ടർ നടന്നത് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിലാണ് നമുക്ക് കാണുന്നത്.
So we see the first encounter in the book of Genesis.
ബേഥേലിൽ വെച്ച് അവൻ എന്താണ് ചേട്ടനെ പേടിച്ച് ഈ അനുഗ്രഹം എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഈശാവ് യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ റെബെക്ക പറഞ്ഞു നീ അമ്മാവനായ ലാബാന്റെ വീട്ടിലേക്ക് പോകുക, ഇവന്റെ കോപമൊക്കെ ശമിച്ചതിന് ശേഷം മടങ്ങി വന്നാൽ മതി.
So we see in Bethel that when he was running away because his life was being threatened by Esau and he was running away to Laban, we see this encounter.
Avan oru kallu thalayanayi chorangumbol avan oru swapnam kandu swargathoolam ethunna oru kovani adil doodanmar kayariyum irungayum cheyunu.
So he saw a dream there that was a ladder that was reaching up to heavens where he saw angels coming up and down.
Adinte 22 13 vadanam namukku vaikkam. ഉൽപ്പത്തി പുസ്തകം 28:13.
അതിന്മേൽ യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്കു നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനോ അതറിഞ്ഞില്ല എന്ന് പറഞ്ഞു.
യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ഒരു നേർക്കാഴ്ച അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാകുകയാണ്.
So his first encounter happens in this place called Bethel.
ദൈവത്തിന്റെ ഭവനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവനൊരു എൻകൗണ്ടർ ഉണ്ടായാണ്.
This is a place which means the place of God.
അവിടെ ദൈവം അവനൊരു വാഗ്ദത്തം കൊടുക്കുകയാണ്.
God gives him a promise at this place.
I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
God tells him that I will bless you.
നീ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട കാര്യമില്ല. നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
He says that you don't have to run around to get the blessings. I am the God of your ancestors. I will bless you.
ഇങ്ങനെ ദൈവമായിട്ട് എൻകൗണ്ടർ ഉണ്ടായ യാക്കോബിനെ ദൈവത്തോട് അവൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ആ അധ്യായത്തിന്റെ തന്നെ 19 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എന്താണ് അവൻ ദൈവത്തോട് തിരിച്ചു പറയുന്നത്?
അവൻ ആ സ്ഥലത്തിന് ബദേൽ എന്ന് പേര് വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്ന് ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്കും ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു.
യാക്കോബ് ദൈവവുമായിട്ട് ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ യാക്കോബിന്റെ ആ പ്രതികരണം ശ്രദ്ധിച്ചോ.
So this is how he reacted or responded to God when God told him that I will bless you.
നീ എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിക്കാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യകരണം മരത്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ, കുറെ കണ്ടീഷൻസ് ദൈവത്തോട് പറയുകയാണ്.
He places a lot of conditions to God before he accepts or responds to God.
അങ്ങനെയാണെങ്കിൽ നീ എന്റെ ദൈവമായിരിക്കും.
He says that if God does the things that I want him to do, then I will accept you as God.
ഞാൻ നിനക്ക് ഒരു ആലയം പണിയാം.
I will build you a place of worship.
നീ തരുന്നതിന്റെ ദശാംശം 10% ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാം.
And I'll also give you a tenth of what I receive.
നമ്മൾ ഇത് വായിക്കുമ്പോൾ തോന്നും എത്ര സ്വാർത്ഥനാണ് ഈ യാക്കോബ്.
And when we read this we get a picture of a very self-indulgent or a selfish man.
പക്ഷെ നമ്മളൊക്കെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ഭാഷയല്ല നമ്മൾ പറയുന്നതെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കത്തിലുള്ള മനോഭാവം ഇതുപോലെയൊക്കെ തന്നെയാണ്.
But when we read through this and reflect on our initial lives, isn't it very similar to Jacob?
Bless me, enne anugrahichal nee ente devumaana.
That's what we say too. If you bless me, then I will consider you as my God.
Njan ninakku stuthiyum stothravum thara.
And I will give you all praise and worship.
Nammal angane vaakkalil parayarilla.
We don't say this in as many words.
പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവം പലപ്പോഴും ശോധന ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു മനോഭാവമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.
But if we introspect, this is the same attitudes that we have as well.
എന്നാൽ അതിൽ നിരാശപ്പെടരുത്. കാരണം അവിടെയാണ് തുടങ്ങിയതെങ്കിലും ഞാൻ ആദ്യമേ യാക്കോബ് എവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ തുടങ്ങുന്ന ഒരു വ്യക്തിയെ ട്രാൻസ്ഫോം ചെയ്യാൻ ദൈവത്തിന് കഴിയും എന്ന് നാം വിശ്വസിക്കണം.
But we don't have to be discouraged because we spoke about how Jacob's life ended, and God is the one who is able to transform such people as well.
Appo thiruvajanangale kelkumbol nammude jeevithathulla koravugale kurichu parishuddhaalmaa velichum tharumbol adu nammale oru condemnationile ellekalla nayikkendathu nammalku oru vishwasam undaaganam yakobine maatti deivathinu enneyum maatuvan kaliyum എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് വേണം നാം തിരുവചനങ്ങളെ കേൾക്കുവാൻ.
So when we read the scriptures and hear them, the Holy Spirit will convict us, but that shouldn't lead us to condemnation but to repentance.
അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നത്.
And only then will we be able to grow in our Christian lives.
അപ്പോൾ യാക്കോബിന്റെ ജീവിതത്തിലെ ദൈവമായിട്ടുള്ള ആദ്യത്തെ എൻകൗണ്ടറിൽ അവൻ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനത്തിൽ എത്തിച്ചേർന്നു.
So he came to a revelation of God through his first encounter.
അനുഗ്രഹത്തിനായി ഞാൻ വേറെ എങ്ങും ഓടി നടക്കേണ്ട കാര്യമില്ല, ഈ ദൈവം തന്നെ എന്നെ അനുഗ്രഹിക്കും.
So he realized that he doesn't have to go helter skelter, but then God would bless him.
പിടിച്ചു വാങ്ങിക്കേണ്ട കാര്യമില്ല, ഈ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം.
He doesn't have to grab it from anybody else, but God will bless him.
എന്നാൽ ദൈവത്തിന് യാക്കോബിന്റെ ജീവിതത്തിൽ ഒരു ഒരു വലിയ പണി ചെയ്തെടുക്കാനുണ്ടായിരുന്നു.
But God had a big plan in the life of Jacob.
അതിന് ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് തന്റെ അമ്മാച്ചൻ, തന്റെ അമ്മാവനായ ലാബാനെ ഉപയോഗിച്ചു.
And for that purpose he used his future father-in-law Laban.
യാക്കോബ് ഉപായിയായിരുന്നെങ്കിൽ യാക്കോബിന്റെ അമ്മാച്ചൻ അതിലും വലിയ ഉപായിയായിരുന്നു.
So if Jacob was a man who was a cheat, Laban was a much bigger cheat than him.
20 വർഷം യാക്കോബിനെ അവിടെ പണി ചെയ്യിച്ചു.
He made Jacob work for 20 years.
ആദ്യം തന്റെ ഇളയ മകളെ കൊടുക്കാമെന്ന് പറഞ്ഞു, റാഹേലിനെ കൊടുക്കാമെന്ന് പറഞ്ഞു 7 വർഷം ജോലി ചെയ്യിപ്പിച്ചു.
He promised to give his younger daughter Rachel in marriage and made him work for 7 years.
7 varsham work cheyidu kanjappozhum parannu njangal ivadathe system elaya aniyathu nikkumbum alle cheyadathu nikkumbum aniyathe kodukkarilla adu kondu aadime le moothavale vivaham kazhikku adinu shesham njan ninakku Rachel ne thara.
So he said as per our customs we do not give the younger daughter in marriage the first daughter when the first daughter is there. So he says first you have to marry Leah.
പിന്നെയും ഒരു 7 വർഷം യാക്കോബിന് ലാബാനെ സേവ് ചെയ്യേണ്ടി വന്നു.
And thus he had to work for another 7 years.
പിന്നെ തിരിച്ചു തന്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ചോദിച്ചപ്പോൾ തനിക്ക് അവകാശമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തരാൻ ചോദിച്ചപ്പോൾ അടുത്തൊരു 6 വർഷം കൂടെ ഈ ലാബാനെ യാക്കോബിന് സേർവ് ചെയ്യേണ്ടി വന്നു.
So when Jacob requested that he return to his father with all that he had made, he had to work for another 6 years.
യാക്കോബ് അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 31 അധ്യായത്തിന്റെ 41 വചനത്തിൽ അത് പറയുന്നുണ്ട്.
And we see this in Genesis 31 verse 41.
ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ പാർത്തു, 14 സംവത്സരം നിന്റെ രണ്ട് പുത്രിമാർക്കായിട്ട് ആയിട്ടും 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിനായിട്ടും നിന്നെ സേവിച്ചു, 10 പ്രാവശ്യം നീ എന്റെ പ്രതിഫലം മാറ്റി.
കണ്ടോ, യാക്കോബ് കടന്നുപോയ അവസ്ഥകളാണ് എഴുതിയിരിക്കുന്നത്.
We see the circumstances that Jacob went through in this verse.
എന്നാൽ അവന് തനിക്ക് ദൈവത്തെ കുറിച്ചുള്ള വെളിപാട് അതിന്റെ 42 വചനത്തിൽ പറയുകയാണ്.
And then he mentions about the revelation that he got from God through in verse 42.
എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ എനിക്കില്ലാതെയിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ടു, കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചു.
ആ പറയാണ്, എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോടുകൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥകളുടെ ഒക്കെ കടന്നുപോയെങ്കിലും ദൈവം എന്നെ കൈവിടാതിരുന്നത്.
He says that though I went through all of this, the God which is the God of my ancestors, he was with me.
കാരണം അവനെ ആ ബെഥേലിൽ വെച്ച് ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ട് അവനെ കൊടുത്ത വെളിപാട് അവനെ ഈ 20 വർഷത്തെ കഷ്ടത്തിലൂടെ അവനെ കടന്നുപോകാൻ സഹായിച്ചു.
So the revelation that he got at Bethel helped him to go through these 20 years.
ചതിയനായിട്ട് ആണ് തുടങ്ങിയതെങ്കിലും അതിലും വലിയ ഒരു വ്യക്തിയുടെ കീഴിൽ അവന് നിൽക്കേണ്ട വന്നതുകൊണ്ട് 20 വർഷം കൊണ്ട് അവന്റെ ജീവിതം മാറി തുടങ്ങി.
Though he was a cheat himself and he had to work under a bigger cheat, his life was transformed through these 20 years.
അതിന് 20 വർഷത്തിന് ശേഷം അവൻ ഈ ലാബാന്റെ വീട്ടിൽ നിന്ന് തനിക്ക് അവിടെ ലഭിച്ച തന്റെ ഭാര്യമാരും തന്റെ മക്കളും തന്റെ ആടുമാടുകളും തന്റെ സ്വത്തുമായിട്ടെല്ലാം യാക്കോബ് യാത്ര ചെയ്യുകയാണ് കാനാനിലേക്ക്.
And then after these 20 years he returns back to his father with his wives and children and flocks.
അതിന്റെ 32 അധ്യായത്തില് അവൻ ഇങ്ങനെ തിരിച്ച് തന്റെ ദേശത്തേക്ക് യാത്ര പോകുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയും.
And in chapter 32 we see his return back to his father.
അതിന്റെ 22 മുതൽ 26 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി 32 Verse 22 to 26.
രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്ന് അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ലുപിടിച്ചു. അവനെ ജയിക്കയില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവന്റെ തുടയുടെ തടം തൊട്ടു. ആകിയാൽ അവനോട് മല്ലുപിടിക്കിയാൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു.
ഓർക്കണമേ, തനിക്കുള്ള അനുഗ്രഹങ്ങളെല്ലാം അവൻ ആ യാബോക്ക് കടവിന്റെ അക്കരയ്ക്ക് കടത്തി. തന്റെ കുടുംബം, തന്റെ മക്കൾ, തന്റെ ആടുമാടുകളെല്ലാം അക്കരെ കടത്തിയിട്ട് അവൻ ഒറ്റയ്ക്കായ സമയത്ത് അവന് വീണ്ടും ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയാണ്.
സോ ആഫ്റ്റർ ഹി ഹെൽപ്സ് ക്രോസ് എവറിതിങ് ദാറ്റ് ഹി ഹാഡ് ഇൻക്ലൂഡിംഗ് ഹിസ് വൈഫ്, ചിൽഡ്രൻ ആൻഡ് ഫ്ലോക്സ് അക്രോസ് ദി ഫോർഡ് ഓഫ് ജബോക്ക്, ആൻഡ് വെൻ ഹി വാസ് അലോൺ ഹി ഹാസ് ആൻ എൻകൗണ്ടർ.
അതിന്റെ 26 വചനത്തിൽ നമ്മൾ വായിച്ച അവസാന ഭാഗം ചൊട്ടു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല.
He says that I will not let you go unless you bless me.
ഇവിടെ യാക്കോബ് എന്ത് അനുഗ്രഹമാണ് ചോദിക്കുന്നത്?
So what is the blessing that he is seeking?
അവൻ ആദ്യമേ പറഞ്ഞു, നീ എനിക്ക് വസ്ത്രം തരണം, ആഹാരം തരണം, എന്നെ കാക്കണം, ഇതെല്ലാം ചെയ്താൽ നീ എന്റെ ദൈവമായിരിക്കും, ഞാൻ നിനക്ക് ദശാംശം തരാമെന്ന് പറഞ്ഞു തുടങ്ങിയവൻ ഇവിടെയും പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല.
So initially we see that he places a lot of conditions before God before he accepts him as his God. But here again we see that I will not let you go unless you bless me.
തനിക്ക് അനുഗ്രഹമായിരുന്നതെല്ലാം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു, ആ അനുഗ്രഹം ലഭിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്നാണ് ആ ദൂതനോട് പറഞ്ഞത്.
So after he helped cross everything that he was blessed with, he realized that there was something even bigger than that, and that's why he wrestled with him.
Avade devam avanodu chodikkunna oru chodyam undu.
There God asks him a question.
Adinte 27th vadanam,
ninde per endu ennu avan avanodu chodichathine Jacob ennu avan paranju.
The man asked him, what is your name? Jacob, he answered.
Avan devathodu parayana, avan തന്റെ അവസ്ഥ ദൈവത്തിന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയാണ്. ഞാൻ യാക്കോബാണ്, ഞാനൊരു ചതിയനാണ്, ഞാനൊരു ഡിസീവറാണ്, ഞാനൊരു പിടിച്ചു വാങ്ങിക്കുന്നവനാണ്, അതാണ് എന്റെ പേര്.
He accepts and he declares that he is Jacob. I am the one who cheats and I am the one who grabs.
എന്നാൽ ദൈവം അവനോട് പറയുന്ന മറുപടി ശ്രദ്ധിച്ച് അതിന്റെ 28th വചനത്തിൽ,
നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു.
ദൈവം അവന്റെ പേരന്ന് മാറ്റുകയാണ്.
God changes his name.
ഇനി മുതൽ നീ യാക്കോബ് അല്ല, നീ ഇസ്രായേൽ, ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചവൻ എന്നാണ് നിന്റെ ഇനി പേര്.
Your name will no longer be Jacob but Israel because you have struggled with God.
കാരണം തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തെ എനിക്ക് വേണം എന്ന് അവന്റെ ജീവിതത്തിൽ ആഗ്രഹം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു. അവനൊരു മാനസാന്തരത്തിലേക്ക് വന്ന് അവൻ ദൈവത്തെ ആഗ്രഹിച്ചപ്പോൾ ദൈവം പറയുകയാണ്, ഇനി നിന്റെ പേര് ഞാൻ മാറ്റിക്കളഞ്ഞിരിക്കുന്നു.
So beyond all the blessings that he had received when it was revealed to him that a greater blessing, which is nothing but the revelation of God, his name was changed.
ഒരു ഇംഗ്ലീഷ് പാട്ടിന്റെ വരികളേറെയാണ്, വൺസ് ഇറ്റ് വാസ് ബ്ലെസ്സിംഗ് ബട്ട് നൗ ഇറ്റ് ഈസ് യു. ഒരിക്കൽ അനുഗ്രഹങ്ങളായിരുന്നു ഞാൻ തേടിപ്പോയിരുന്നത്, എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരുവൻ വളരണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
God desires that we grow to a level where we desire only God.
ഇതൊരു ആത്മീയ വളർച്ചയുടെ ഒരു പടികളാണ്.
And these are different levels in the Christian life.
ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകുന്ന പ്രയാസകരമായ അവസ്ഥകളിലൂടെയെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശം, ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയായി നാം തീരണമെന്നാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം.
God desires that through all the circumstances that he let us through, he desires that we only desire and depend on him.
സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
There is no one else that I desire but you.
നമ്മൾ ഈ ഒരു ആഗ്രഹത്തിലേക്ക് ദൈവം നമ്മെ വളർത്തണമേ എന്നായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച.
And we should desire in our hearts that we have to desire only him.
ആ ഒരു തലത്തിലേക്ക് നാം വളരുമ്പോഴാണ് നമ്മൾ കുറയുന്ന അവസ്ഥയും ദൈവം വളരുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്.
And it's only when we grow to this level of desiring only God that's when we are reduced to nothing and God is everything in us.
അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. ജീവിതത്തിൽ ചില പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം ഡിലേ ആകുമ്പോൾ നമുക്ക് നിരാശകൾ വരുന്ന ഒരു അവസ്ഥയിൽ നാം ജീവിക്കേണ്ടി വരും.
Otherwise we will be happy only when we are blessed and when our answers are delayed, our prayer requests are delayed, then we get discouraged.
അപ്പോൾ ജ്യേഷ്ഠാവകാശത്തിനും അനുഗ്രഹങ്ങൾക്കുമായി എന്താണ് ഗ്രാബ് ചെയ്ത് നടന്നിരുന്ന യാക്കോബ് ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്നത് ആരെയാണ്? ദൈവത്തെ തന്നെയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്.
And now we see Jacob, who has now transformed from earlier grabbing the rights of his brother to now the one who is grabbing God himself.
അപ്പോൾ ദൈവത്തെ തന്നെ ആഗ്രഹിക്കുവാൻ, നിന്നെ തന്നെ ആഗ്രഹിക്കുവാനുള്ള ഒരു ആഗ്രഹമാണ് പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ ഹൃദയത്തിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.
And this is what the Holy Spirit continuously prompts, that we need to desire only God.
അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവം എന്താണ് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ യാക്കോബിനെ പോലെ നമുക്ക് ആ ദൈവ പരിജ്ഞാനത്തിൽ വളരുവാൻ കഴിയുന്നത്.
So it's only when through the circumstances we go through what is the God's purpose in all of them, that is when we will be able to grow in our Christian life.
കാരണം നിത്യതയ്ക്കായി ഒരുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ജീവിതം.
So our lives are the ones that are being prepared for eternity.
നമ്മൾ ചിന്തിക്കണം, ഈ പ്രസന്റ് ലൈഫ്, നമ്മുടെ ഇപ്പോഴത്തെ ചെറിയൊരു ജീവിതം കൊടാനുകോടി വർഷങ്ങൾ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന്റെ ഒരു ട്രെയിനിങ് സ്ഥലം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം.
So we should realize that our life on earth is just a training ground for the many years that we have to spend with God in eternity.
അപ്പോൾ ആ സാഹചര്യത്തെ അത്രയായിട്ട് നമ്മളെ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് അത്. അപ്പോൾ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഈ വെളിച്ചത്തിൽ കാണുമ്പോഴാണ് അതിൻ ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്.
And when we live our lives in the light of this revelation, we will be able to see God's purpose in all of this.
സ്വർഗ്ഗത്തിൽ ദൈവം മാത്രം ഉയർന്നിരിക്കുന്നവനാണ്.
In heaven it is God alone who is glorified.
മലാഖമാരും സറാഫുകളും അവനെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു.
The angels and the seraphs continuously worship him.
അവർ ദൈവത്തെ സ്തുതിക്കുന്നു അവർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതുകൊണ്ടൊന്നുമല്ല.
And they are not worshiping because they got any blessings.
അവൻ ആരായിരിക്കുന്നു എന്നുള്ള അവസ്ഥ തിരിച്ചറിയുമ്പോഴാണ് ഒരുവന്റെ ജീവിതത്തിൽ ആരാധന ഉണ്ടാകുന്നത്.
And like them, when we have the revelation of who God really is, that's when worship, we are able to worship wholeheartedly.
അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുള്ള വഴിയൊന്നുമല്ല ആരാധന.
Worshipping is not a means to get blessings.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം കേട്ടായിരിക്കാം, പക്ഷേ എന്നാൽ ആരാധന എന്ന് പറയുന്നത് ദൈവം ആരായിരിക്കുന്നു എന്നുള്ള ആ അറിവ്, ആ നോളജ്, ആ അറിവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സ്വയമേ ഉയരുന്ന ഒന്നാണ് അവനോടുള്ള ആരാധന.
When we understand who God really is, worship is something that happens automatically in your lives.
നിത്യതയിൽ നാം അവനെ എപ്പോഴും അവന്റെ മുഖം കണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കും.
In eternity we will continuously worship him.
എന്നാൽ നമുക്ക് ഇവിടെയും അത് സാധ്യമാണോ?
But is that possible here?
യാക്കോബിന്റെ ജീവിതം നമുക്ക് കാണുന്നത് അവന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അവസ്ഥകളിൽ അവൻ ദൈവത്തെ അഭിമുഖമായി അവൻ കണ്ടപ്പോൾ അവന്റെ ജീവിതം രൂപാന്തരപ്പെട്ട് അവന്റെ ജീവിതത്തിൽ ദൈവം മാത്രം അല്ലാതായി തീർന്നു.
So we see that transformation in Jacob's life, but he has been transformed to one who continuously worships and worships God and blesses others.
എന്നാൽ അവിടെ നിന്നും യാക്കോബിന്റെ യാത്ര തുടരുകയാണ്.
And then his life continues.
പിന്നെ യാക്കോബിന്റെ പുത്രന്മാർ ജോസഫ് ഈജിപ്തിൽ പോകുന്നതും ഈജിപ്തിൽ എല്ലായിടത്തും ക്ഷാമമുണ്ടാകുമ്പോൾ യാക്കോബ് തന്റെ പുത്രന്മാരോടൊപ്പം ഈജിപ്തിൽ തിന്നുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
And later on we see that Joseph goes to Egypt, and when there is a famine, Jacob and his children then proceed to Egypt.
അതിന്റെ 46-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ നമുക്കത് കാണാം. Genesis 46 verse 1 to 4.
അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർശേബയിലെത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും, യോസെഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്ന് അരുളി ചെയ്തു.
ഇവിടെ ദൈവത്തോട് ചോദിക്കാതെ ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത ഒരു യാക്കോബിനെ നമ്മൾ ഇവിടെ കാണുകയാണ്.
We see a different Jacob here who doesn't do anything without the permission of God.
ദൈവത്തിന്റെ അപ്രൂവൽ ലഭിച്ചു ഈജിപ്തിലേക്ക് പോകുവാൻ.
And finally he receives God's approval to go to Egypt.
അവിടെ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ദൈവമാകുന്നു, ഐ ആം ഗോഡ്. അതിന്റെ 3-ാം വചനം, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ, മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു.
God reveals himself again. He says, I am God, the God of your father. He said, do not be afraid to go down to Egypt, for I will make you into a great nation there.
ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും.
I will go down to Egypt with you.
ഞാൻ നിന്നെ മടക്കി വരുത്തും.
And I will surely bring you back.
യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അരുളി ചെയ്തു.
And Joseph's own hand will close your eyes.
ദൈവവുമായിട്ട് നമ്മൾ എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ ദൈവം മാത്രം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അതിന്റെ സെന്ററായി തീരുമ്പോൾ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം നമുക്ക് തരും.
When we have our encounter with God and we continuously listen to his voice, we will be able to receive all the blessings.
കാരണം ഈ യാക്കോബ് ഇപ്പോൾ ഈജിപ്തിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് അവനെ കാത്തിരിക്കുന്നതെന്ന് യാക്കോബിന് ഒരു ഐഡിയയുമില്ല.
Because Jacob had no clue what he is going to see when he reaches Egypt.
കാരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും വീക്ക് ആയ ഒരു സമയത്തേക്ക് യാക്കോബ് എത്തിയിരിക്കുകയാണ്.
Because this is the time when he was weakest.
അന്ന് ലോകത്തിൽ എങ്ങും ക്ഷാമം ഉള്ള ഒരു സമയത്ത് ഈജിപ്തിൽ മാത്രമാണ് ധാന്യം ഉണ്ടായിരുന്നത്.
So this was the time when world over there was a famine and it was only Egypt that had all the provisions.
അവിടെ ലോകം മുഴുവൻ അവിടെ പോയാണ് ധാന്യം വാങ്ങിച്ചുകൊണ്ടിരുന്നത്.
And the whole world went there to get the provisions they needed.
എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്താണ് തനിക്കും തന്റെ കുടുംബത്തിനും കാത്തിരിക്കുന്നതെന്ന് യാക്കോബിന് അറിയില്ലായിരുന്നു.
And he had no clue what was waiting for him and his family when he entered Egypt.
നമുക്കറിയാം യോസഫിനെ സഹോദരന്മാർ വിൽക്കുകയും അതിനുശേഷം നടന്ന ചരിത്രമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം.
So we know the history when we read the book of Genesis.
അനവധി ഭയങ്ങൾ യാക്കോബിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേക്കാം.
There were many fears in Jacob.
എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവൻ വളർന്നതുകൊണ്ട് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വീക്കായ സമയത്ത് പോലും അവരറിയാം ഇതിന്റെ മുമ്പിലത്തെ എൻകൗണ്ടറിൽ അവന്റെ തൊടയുടെ തടം തൊട്ട് അവനത് മുടന്തനായി തീർന്നു.
So in his previous encounter when he wrestled his hip was hurt.
അപ്പോൾ അവന്റെ ശക്തി സകലതും ക്ഷയിച്ച് ആശ്രയിക്കാൻ വേറൊന്നുമില്ലാത്ത ഒരു അവസ്ഥയിൽ അവന് ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് ഏറ്റവും അധികമായി അവൻ ലഭിക്കുകയാണ്.
So when he came to a point in his life where he had to completely depend on God, the revelation of God was revealed to him.
അപ്പോൾ നമ്മുടെ ശക്തി കുറയുമ്പോൾ ആണ് ദൈവത്തിന്റെ ശക്തി നാം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത്.
We experience the strength of God in our lives when we reduce the dependence on us and depend on him entirely.
അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സാഹചര്യങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാകുവാനാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനവധിയായ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത്.
So God permits the many circumstances in our lives to make us understand that there is nothing that we can do without His help.
ദൈവം മാത്രം എന്റെ ജീവിതത്തിൽ എല്ലാമായി തീരുന്ന ഒരു അവസ്ഥ.
A situation or a circumstance where God becomes everything in our lives.
അതിനെയാണ് ശരിക്കും യഥാർത്ഥ അനുഗ്രഹം എന്ന് നാം വിളിക്കേണ്ടത്.
And that is what we should call the true blessing.
കാരണം ഈ അനുഗ്രഹം എന്താണ് നിത്യതയോളം നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു അനുഗ്രഹമാണ്.
Because this is a blessing that we can keep with ourselves right until eternity.
മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഇട്ടേച്ചേ പോകാൻ പറ്റതുള്ളൂ.
Everything else we'll have to leave behind here.
ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തെ കുറിച്ച് നമുക്ക് ലഭിച്ച പരിജ്ഞാനം ഒരിക്കലും നമുക്ക് ഇവിടെ കളയേണ്ട കാര്യമില്ല.
But the revelation that we received about God, we do not have to leave behind here.
അത് നിത്യതയോളം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും.
That will be with us in eternity as well.
അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത് എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു.
And that's what we see in the book of Philippians, that whatever I had got in riches, now I consider it as garbage.
ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എനിക്ക് എന്റെ എല്ലാ ലാഭമായിരുന്നതെല്ലാം ചപ്പെന്നും ചവറുന്നും എണ്ണുന്നു.
So everything through the revelation of God, everything that I had inherited, I consider garbage.
അവനെ നേടേണ്ടതിനാണ് എന്റെ ആഗ്രഹം.
To inherit him and to receive him, and that is my objective now.
നമുക്ക് ഫിലിപ്പി ലേഖനത്തിലെ ആ വചനം ഒന്ന് വായിക്കാം. Philippians chapter 3. Verses 7 and 8.
എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുന്നു.
But whatever was to my profit, I now consider loss for the sake of Christ.
അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു.
I consider everything a loss compared to the surpassing greatness of the knowing Christ Jesus my Lord.
ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും ശ്രദ്ധിച്ചോ ക്രിസ്തുവിനെ നേടേണ്ടതിനും അവനിൽ ഇരിക്കേണ്ടതിനും
I consider them rubbish that I may gain Christ and be found in him not having a righteousness of my own that comes from the law but that which comes through faith in Christ
അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും
I want to know Christ and the power of his resurrection
അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും
and the fellowship of sharing in his sufferings
അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അടുത്തറിയുവാൻ പൗലോസ് അത്യധികമായി ആഗ്രഹിക്കുകയാണ്.
So Paul desired that he wanted to know Christ, the power of the resurrection and the fellowship of sharing in his sufferings.
കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ആ സമയത്ത്.
Because Paul was an individual that was being used by God himself directly.
പക്ഷേ പൗലോസിന്റെ ആഗ്രഹം അതിന്റെ 12-ാം വചനത്തിലാണ് പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായു എന്നോ അല്ല ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ.
Not that I have already obtained all this or have already been made perfect, but I press on to take hold of that for which Christ Jesus took hold of me.
പൗലോസ് പറയുന്നു ഞാൻ ആ ദൈവം മാത്രം എല്ലാമായി തീരുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഇങ്ങനെ ആഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
He says that I am pressing forward to that place where God is everything in my life.
ഞാൻ ഇപ്പോൾ ആ പൂർണ്ണമായ അവസ്ഥയിൽ എത്തിയിട്ടില്ല.
I haven't reached there yet.
പക്ഷെ ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടവനാണ്.
But I am the one who has been held by Christ.
നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയുണ്ടായി.
We saw that same thing happen in the life of Jacob.
ദൈവം അവനെ വിളിച്ചു.
God called him.
ഒരു കണക്കിന് പറഞ്ഞാൽ ദൈവം അവനെ പിടിച്ചു എന്ന് നമുക്ക് പറയാം.
In another way we can say that God held him.
അല്ലേ ഒരു മലയാളത്തിൽ പറഞ്ഞാൽ ദൈവം അവനെ പിടിച്ചു.
God held him.
ശരിക്കും നമ്മൾക്ക് ജീവിതത്തിന്റെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെട്ടിട്ടുള്ളത്.
So when we look back in our lives as well, isn't this similar that he has held us as well?
തിരുവചനത്തിലൂടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു, അവൻ എന്നെ മുൻകൂട്ടി കണ്ടു എന്നൊക്കെ പറയുമ്പം ശരിക്കും നമ്മുടെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം ദൈവം നമ്മെ പിടിച്ചതാണ്.
So when the scriptures tells us that we were predestined and we were called, when we look back in our lives, we really see that God held us as well.
എന്നാൽ അവൻ നമ്മെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അന്ത്യത്തോളം അവനെ നടത്തുവാൻ ശക്തനായ ഒരു കരമാണ് നമ്മെ പിടിച്ചത്.
Because he has held us, we should also have this revelation that he is strong enough right up so that he can walk us right up into eternity.
അപ്പോൾ അവൻ എന്റെ കരത്തിൽ പിടിച്ചു.
He held my hand.
ഇനി ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ അവന്റെ കരത്തിൽ പിടിക്കണം.
And there is something that we have to do in response, and that is to hold him.
അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്.
And that is the growth in Christian life.
ദൈവത്തിന് നമ്മുടെ മേലുള്ള ആ ഗ്രിപ്പ് അത് കൂടുവൊന്നുമില്ല നമ്മൾ ആത്മീയമായിട്ട് വളരുമ്പോൾ. ദൈവത്തിന് നമ്മുടെ മേലുള്ള ഗ്രിപ്പ് അതിനൊരു മാറ്റവുമില്ല. ആ ആ പിടുത്തത്തിന് ഒരു മാറ്റവുമില്ല.
There is no change in the grip that God has on us.
അവന്റെ ആ സ്നേഹത്തിന്റെ ആ ഒരു ഒരു പിടുത്തം ഉണ്ടല്ലോ നമ്മുടെ, അതിനൊരിക്കലും മാറ്റമില്ല. അത് അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല.
So there is no change in the grip that he has for us.
അവന് നമ്മളോടുള്ള മനസ്സലവിന് ഒരു കുറവുമില്ല.
So there is no change in his mercy and love for us as well.
എന്നാൽ ദൈവപരിജ്ഞാനത്തിൽ നാം വളരുമ്പോൾ,
but when we grow in the revelation of him,
നാം തിരിച്ചറിയുന്നത് ഒരു സത്യമാണത്.
That is something that we realize.
അപ്പോൾ ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ശാശ്വത കരങ്ങളാൽ മാറ്റമില്ലാത്തവനാൽ ഞാൻ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്.
So what that really means is I have been held by somebody who does not change.
എന്നാൽ ഈ പരിജ്ഞാനം ആരാണ് എന്റെ കരം പിടിച്ചിരിക്കുന്നത് എന്നുള്ള പരിജ്ഞാനമാണ് ഏതവസ്ഥയിലൂടെയും എന്നെ കടത്തിക്കൊണ്ടുപോകാൻ എന്നെ സജ്ജനാക്കുന്നത്.
But this revelation as to who is holding on to us enables us to go through any circumstance.
അതുകൊണ്ടാണ് ഒരു 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ കടക്കേണ്ടി വന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ഈ പരിജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പറയുവാൻ കഴിയത്തുള്ളൂ.
And we see this in Psalms 21 that even though I walk through the valley of death, nothing wrong will happen to me.
കാരണം ആ പരിജ്ഞാനം ലഭിച്ച വ്യക്തിക്ക് ഒരു ഉറപ്പ് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കും, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല.
And such person who gets these revelation will be content in the fact that God will never leave us.
ഞാൻ നിന്നോട് കൂടെ ഇരിക്കും.
I will be with you.
നമ്മൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അത് തികയ്ക്കുവാൻ ശക്തനെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു.
The one who has begun a good work in me will be strong enough to complete that work in us as well.
അപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാനുള്ളത് എന്താണ്?
So what is it that God has to do in our lives?
ശക്തനായ ദൈവം, തനിക്ക് തുല്യനായിട്ട് ആരുമില്ലാത്ത ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ദൈവമെന്നാണ് അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്.
God desires that he be called as one who is our God and he is incomparable to anyone or anything.
എന്നാൽ ഈ ദൈവത്തിന്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഒരു വളരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
God desires that we grow in this revelation.
അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുവാൻ തുടങ്ങിയ യാക്കോബ് തന്റെ ജീവിതത്തിന്റെ അവസാനം അനുഗ്രഹിക്കുന്നവനായി തീർന്നു.
So the one we see this in the life of Jacob as one who grabbed all the blessings, transformed himself into one who blessed others.
അവൻ തന്റെ മക്കളെ മാത്രമല്ല താൻ ചെന്നെത്തി ഈജിപ്തിലെ ഫറവോനെയും അനുഗ്രഹിക്കുന്നവനായി തീർന്നു.
He not only blessed his children but he also blessed the Pharaoh in Egypt.
1 പത്രോസിന്റെ 3-ാം അധ്യായത്തിന്റെ 9-ാം വചനം നമുക്ക് വായിക്കാം. 1 Peter chapter 3 verses 9.
ദോഷത്തിനു പകരം ദോഷവും ശകാരത്തിനു പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായും ഇരിപ്പീൻ.
Do not repay evil with evil or insult with insult, but with blessing, because to this you were called, so that you may inherit a blessing.
അതായത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നാം ഒരു അനുഗ്രഹമായി തീരുവാനാണ്. നാം അനുഗ്രഹിക്കുന്നവരായി തീരുവാനാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നാണ് ഈ വചനത്തിലൂടെ നാം അർത്ഥമാക്കുന്നത്.
So through this verse we should understand that God blesses us so that we become a blessing for others.
അപ്പോസ്തലർ നാം വായിക്കുന്ന ഒരു വചനമുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ ക്രിസ്തുവിനെ പോലെ.
We read in Acts that it is better to give than to receive.
അപ്പോസ്തലർ 20-ന്റെ 35-ാം വചനം, Acts 20 verse 35.
ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു.
ട്രൂ ബ്ലെസ്സിംഗ്, ശരിയായ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ലഭിക്കുന്ന ഒന്നല്ല, ശരിക്കും കൊടുക്കുന്ന ഒന്നാണ്.
A true blessing is not the one that we receive, but it's the one that we give.
ഈ ഒരു പരിജ്ഞാനത്തിലേക്കാണ് ദൈവം നമ്മെ വളർത്തേണ്ടത്.
And this is the revelation to which God desires us to grow.
അങ്ങനെ ആ പരിജ്ഞാനം ലഭിച്ച ഒരു വ്യക്തിയാണ് യാക്കോബിനെ പോലെ ഒരു വർഷിപ്പറായി തീരുന്നത്.
And it is one like Jacob who gets transformed.
ഒരു ആരാധകനായി തീരുന്നത്.
One who turns to be a worshipper.
ഒരു അനുഗ്രഹമായി തീരുന്നത്.
The one who becomes a blessing for others.
ആ ഒരു ജീവിത പാതയിലേക്ക് വളരുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
And God desires that we all grow in this path.
ഒരു നടന്ന ഒരു ഒരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു.
I'd like to tell you about a thing that happened.
ഒരാൾ നേരിട്ട് പറഞ്ഞ ഒരു സംഭവമാണ്.
This is something that someone told me.
ഒരു സ്ട്രീറ്റില്, തമിഴ്നാട്ടിലെ ഒരു സ്ട്രീറ്റില് താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ഒരു വലിയപ്പച്ചൻ ഉണ്ടായിരുന്നു.
There was this grandfather who lived on the streets of Tamil Nadu.
അവ തന്റെ വീടിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്നവരെ ഈ തന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഗ്രീറ്റ് ചെയ്യുമായിരുന്നു.
So he used to greet all those who passed his house.
ഇങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, God bless you, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ.
And he used to greet them by saying God bless you.
ഈ വലിയപ്പച്ചൻ എല്ലാ ദിവസവും ഈ ഗേറ്റിൽ നിന്ന് ആ നടന്നു പോകുന്നവരെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും.
And he continued to stand by his gate and blessed everybody who passed by.
ഈ വീട്ടിലുള്ള ഒരു കൊച്ചുമകന് തോന്നി, ഈ വലിയപ്പച്ചന് എന്താണ്, എല്ലാവരോടും പറയാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.
So there was this kid in his house and he thought, what kind of a person is this?
ഒരു ദിവസം വലിയപ്പച്ചൻ മരിച്ചു.
One day his grandfather died.
ആ വലിയപ്പച്ചന്റെ ഫ്യൂണറല് ആ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത അനേകര് ഈ ഫ്യൂണറലിന് കടന്നു വന്നു.
And at his funeral there were so many strangers that came.
വളരെ സാധാരണക്കാരായ ആൾക്കാർ,
വെരി ഓർഡിനറി പീപ്പിൾ.
അതിന്റെ നടുവിൽ ഒരു സ്ത്രീ നിന്ന് കരയുകയാണ്.
And in the midst of that there was this woman who stood there and cried.
ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്,
and she cried and she said,
ഞാൻ ഇതിന്റെ മുമ്പിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ഈ വലിയപ്പച്ചൻ പറയുമായിരുന്നു, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന്.
Whenever I passed by his house this grandfather used to tell me, God bless you.
എന്നാൽ ആ അനുഗ്രഹം പ്രാപിച്ചു ഞാൻ പോകുന്ന ദിവസങ്ങളിലൊക്കെ എന്റെ മദ്യപാനിയായ ഭർത്താവ് മദ്യപിച്ചിരുന്നില്ല.
And whenever I met this grandfather and when he blessed me, those days my husband who was a drunkard did not consume alcohol.
ഇനി ഈ അനുഗ്രഹം തരാൻ ആരാ എനിക്കുള്ളത്?
She cried saying that, who is there now to bless me like this?
ഈ അപ്പച്ചൻ ഇതൊന്നും വിചാരിച്ചു കാണത്തില്ല.
So this grandfather never knew about all this.
എന്നാൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കിന് പോലും എത്രമാത്രം ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയണം.
So we must realize that even when we wholeheartedly bless others, there is power in that.
കാരണം നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ മുഴുവൻ ജീവിതത്തിലൂടെ ഒരു അനുഗ്രഹമായി തീരുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
God has called us that through our words and action in our lives that we turn a blessing for others.
ഈ അനുഗ്രഹം പ്രാപിച്ചവരെല്ലാം നമ്മോട് വന്ന് താങ്ക്സ് പറയണമെന്നൊന്നുമില്ല.
And all these people who were blessed because of us, they need not come and thank us for
it.
And this would be revealed to us only in eternity.
ദൈവത്തിൽ വിശ്വസിക്കാതിരുന്ന ഈ കൊച്ചുമകൻ, ഈ വല്യപ്പച്ചന്റെ കൊച്ചുമകൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ അന്ന് തന്റെ ജീവിതം ക്രിസ്തുവിനായി സമർപ്പിച്ചു.
When this little boy, when he heard this testimony, he was not a believer earlier, but then he became a child of God.
ദൈവത്തിന്റെ അനുഗ്രഹമായി തീരുന്നവൻ മരണശേഷവും അവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും.
So the one who continues to bless even after his life, he continues to bless others.
ഇതാണ് നമ്മെ ചലഞ്ച് ചെയ്യേണ്ടത്.
And this is something that should challenge us.
എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന് ചിന്തിക്കാതെ എന്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് കൊടുക്കുവാൻ കഴിയുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് വളരുമ്പോഴാണ് നാം ക്രിസ്തുവിനെ എന്താണെന്ന് മനസ്സിലാക്കുന്നത്.
So we shouldn't be living a life thinking about what next can I get, but we should be thinking what can I give.
ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് തിരുവചനവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്.
And this is the transformation that happens through the word of God.
അത് യാക്കോബിന്റെ ജീവിതത്തിൽ നടന്നു നാം കണ്ടു.
We saw that happen in the life of Jacob.
പൗലോസിന്റെ ജീവിതത്തിലും അത് നടന്നു.
Even in the life of Paul.
ദൈവത്തെ ആത്മാർത്ഥതയോടെ നാം പിൻപറ്റുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും.
So if we wholeheartedly depend on God, the same transformation can happen in our lives too.
നിത്യത എത്ര ഗ്ലോറിയസ് ആയിരിക്കും.
How glorious the eternity would be.
എത്രമാത്രം അനുഗ്രഹം എനിക്ക് ലഭിച്ചു എന്നല്ല, എന്റെ ഈ കൊച്ചു ജീവിതം കൊണ്ട് എത്രമാത്രം അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് കൊടുക്കുവാൻ കഴിഞ്ഞു എന്നതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന്.
So it's not how much blessings we receive, but how others are blessed because of our lives.
അപ്പോഴാണ് ദൈവത്തിന്റെ മഹത്വം ലഭിക്കുന്നത്.
And that is when God is glorified.
നമ്മുടെ മഹത്വം അന്വേഷിക്കാതെ ദൈവത്തിന്റെ മഹത്വം മാത്രം നാം ദൈവത്തിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മെ അങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറ്റും.
So let us not seek glory and honor for us, but let's give all the honor and glory to God.
ചതിയനായ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു ഇസ്രായേലാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ നമ്മുടെ അവസ്ഥകളോ നമ്മുടെ പശ്ചാത്തലമോ ഒന്നും നമ്മൾ പഴി പറയേണ്ട, ശക്തനായ ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് നാം തിരിച്ചറിയണം.
So if God is capable of transforming Jacob, who was a cheat, into Israel, who blessed others, how much more he can transform us as well.
നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം അങ്ങനെ ഒരു അനുഗ്രഹമായി തീരട്ടെ.
And let all our lives become a blessing for others.
നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, ബ്ലെസ് മീ എന്നല്ല, മേക്ക് മീ എ ബ്ലെസ്സിംഗ്, എന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥന.
So our prayer shouldn't be bless me, but it should help me to bless others.
ഇതിനാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ തരുന്നത്.
And that is the reason, very reason why God blesses us.
ദൈവം തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരിലൂടെ അബ്രഹാമിനെ തെരഞ്ഞെടുത്തപ്പോൾ കൊടുത്ത വാഗ്ദത്തം എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു വാഗ്ദത്തമാണ് അവന് കൊടുത്തത്.
When God gave the promise to Abraham, the promise that through him all the nations would be blessed.
നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാം വചനം.
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും.
പലപ്പോഴും ഇതിന്റെ ആദ്യ ഭാഗം നമുക്ക് ഇഷ്ടമാണ്. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. അതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ, നീ ഒരു അനുഗ്രഹമായിരിക്കും.
There are two parts of this message. We usually like to listen to the first one, which says that I will make you a great nation and I will bless you. But we should also give importance to the second part, which is that you will be a blessing.
പുതിയ നിയമത്തിലെ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്.
So in the New Testament times, Israel is nothing but the church of God.
സഭയിലൂടെയാണ് ദൈവം തന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ഈ ലോകത്തിലേക്ക് പകരുന്നത്.
And it is through this church that all the blessings are given to the nations.
കാരണം നമുക്ക് ചുറ്റും അനുഗ്രഹം ആവശ്യമുള്ള അനേകരുണ്ട്.
Because there are many around us who need these blessings.
എന്നാൽ അനുഗ്രഹം കൊടുക്കുന്നവരിലെ ലൂടെ മാത്രമേ ദൈവത്തിന് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ.
But it is only through the one that is blessed that God can bless others.
പഴയ നിയമത്തിലെ ഇസ്രായേൽ സകല ജാതികൾക്കും ഒരു വെളിച്ചമായിരിക്കണം എന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം.
God desired that through Israel he becomes a light through all the nations.
സത്യ ദൈവത്തെ സകലരും അറിയണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം.
He desired that all the nations knew the true God.
പഴയ നിയമത്തിലെ ഇസ്രായേൽ ആ ദൗത്യത്തിൽ വിജയിച്ചില്ല.
But in the Old Testament time Israel did not achieve this.
എന്നാൽ പുതിയ ഇസ്രായേലായ ദൈവത്തിന്റെ സഭ, ക്രിസ്തു തലയായ ദൈവത്തിന്റെ സഭ ഇന്ന് ലോകത്തിന് ഒരു വെളിച്ചവും ഭൂമിക്ക് ഒരു ഉപ്പുമായിരിക്കണം.
But the new Israel, which is nothing but the church of God, of which Christ is the head, we need to be this light and the salt.
അതിന്റെ ഭാഗമായി തീർന്ന നാം ഓരോരുത്തരും അനുഗ്രഹം അനുഭവിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരുമായിരിക്കണം.
So when we are part of this church, we are not the ones only that receives blessings, but we should also bless others.
ക്രിസ്തുവിന്റെ അനുഗ്രഹം ലോകത്തിന് ലഭിക്കണമെങ്കിൽ ദൈവത്തിന് ഇന്ന് ദൈവസഭ മാത്രമേ ഈ ഭൂമിയിൽ ഉള്ളൂ എന്ന് നാം തിരിച്ചറിയണം.
So we should realize that the blessings that Christ intends to give the nations, that can happen only through the church.
സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിന് വെളിപ്പെടേണ്ടത് ദൈവസഭയിലൂടെയാണ്.
The nations should know that there is a God who loves.
ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തും അറിയേണ്ടത് ദൈവസഭയിലൂടെയാണ്.
And it is only through this church that they realize that there is a God who forgives.
കാരുണ കാണിക്കുന്ന മഹാകരുണയുള്ള ഒരു ദൈവമാണ് ദൈവമെന്ന് തിരിച്ചറിയേണ്ടത് ദൈവസഭയിലൂടെയാണ്.
And it is through this very church that others should know that God is merciful.
ദൈവിക അനുഗ്രഹങ്ങളെ ലോകത്തിന് കൊടുക്കുവാനാണ് ദൈവം തന്റെ സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്.
And the reason why this church is here is that all the spiritual blessings are given through the church.
ഇതിനാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവസഭയിലേക്ക് പകരുന്നത്.
And this is what he imparts through his Holy Spirit.
ഈ അനുഗ്രഹ പൂർത്തി പ്രാപിക്കുവാൻ ആഗ്രഹമുള്ളവരാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥന അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.
And we should have this prayer in our daily lives that we continue to be a blessing for others.
അപ്പോൾ ആ അപ്പച്ചനെ പോലെ നാം അറിയാതെ നമ്മുടെ ചെറിയ വാക്കുകളായിരിക്കാം അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിത്തീരും.
So like that grandfather who wholeheartedly blessed others, let's also become like that as well.
വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും നാം അനുഗ്രഹിക്കുന്നവരായിരിക്കണം.
And let's not restrict that only by our mere words but also through our actions.
ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ വിശ്വാസം പകരട്ടെ. ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി കഴിയുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം എന്നുള്ള വിശ്വാസമാണ് നമ്മെ ഈ യാത്രയിൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്.
So let's have that hope and faith that God who transformed Jacob into Israel is able to transform us as well.
കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.
Let's close our eyes and pray.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും